Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
നമ്മൾ അങ്ങനെ ധരിക്കുന്ന എന്താണ് ആത്മാവ്? ഒന്ന്, ആത്മാവിനെ സംബന്ധിച്ച ആ വസ്തുബോധം അത് മാറിക്കിട്ടുക തന്നെ, അത് മാറിക്കിട്ടിയാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ്. എന്താണ് ആത്മാവ്? ഒരു വസ്തുവാണ്. ഈ ശരീരം ഒരു വസ്തുവാണ്. മനസ്സൊരു വസ്തുവാണ്. അതുപോലെ ആത്മാവും ഒരു വസ്തുവാണ്. ഇത് അങ്ങനെ ഒരു വസ്തുവാണെന്നുള്ള തരത്തിൽ അതിനെ അവർ ദ്രവ്യം എന്ന് പറയും. ദ്രവ്യം എന്ന് പറയാൻ നമ്മളിന്ന് പറയുന്ന തരത്തിലല്ല, മലയാളത്തിലെ ദ്രവ്യമല്ല, സംസ്കൃതത്തിൽ സാധാരണ പറയുന്ന ദ്രവ്യമല്ല. ഇത് സാങ്കേതിക പ്രയോഗമാണ്, ഒരു വസ്തു എന്നുള്ളതാണ്. അതുപോലെ ഒരു വസ്തുവാണ് മനസ്സ്. ഇതെല്ലാം കൂടിച്ചേരുന്നു സംയോഗം എന്ന് പറയുന്നു, ഒരു പ്രത്യേക തരത്തിലുള്ള ബന്ധം. ആ ബന്ധം കൊണ്ട് എന്ത് വരുന്നു? മനസ്സും ആത്മാവും കൂടിച്ചേരുമ്പോൾ ബോധാത്മനി സമവേദി, ആത്മാവിൽ ബോധം സമവേദി, അതിൽ നിലനിൽക്കുമ്പോൾ അതിൽ നിന്ന് പിരിക്കാൻ വയ്യാത്ത രീതി. അതിനവർ പറയും സമവായ സംബന്ധത്തിൽ എന്ന് പറയും. അങ്ങനെയാണോ ഈ പുസ്തകത്തിൽ അതിന്റെ വെളുത്ത നിറവിരിക്കുന്നു, പിരിക്കാൻ വയ്യ, പിരിച്ചെടുക്കാൻ വയ്യാത്ത രീതി. അതുപോലെ അങ്ങനെ നിലനിൽക്കുന്നു, അത് ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യും, പക്ഷെ നിലനിൽക്കുമ്പോൾ വേർതിരിക്കാൻ വയ്യ. അങ്ങനെ ഇരിക്കുന്നു. ഇത് നമ്മൾ സാധാരണ ധരിച്ചു പോകുന്ന കാര്യമാണ്. മനസ്സെന്ന് പറയുന്ന ഒന്നുണ്ട്, അത് എന്റെ ആത്മാവിനോട് കൂടി ചേർന്നു, അപ്പൊ അവിടെ ഒരു പ്രകാശമുണ്ടായി, അതാണ് ഈ അറിവ്. അങ്ങനെ ധരിക്കാം. അത് ആത്മനി ബോധൃത്വം അങ്ങനെ ആത്മാവിൽ ബോധൃത്വം വരുന്നു, ആത്മാവ് ബോധമുള്ളവനായി മാറുന്നു. അതിനകത്ത് വിക്രിയാത്മക ആത്മാവ്, മുമ്പ് ഉള്ള വികല്പത്തിൽ നിന്നും ഈ വികല്പത്തിന് വരുന്ന വ്യത്യാസം എന്താണ്? അവിടെ ആത്മാവിന് സ്വയം വികാരിയാണെന്ന് പറഞ്ഞു, ഇവിടെ അങ്ങനെയല്ല. ആത്മാവിന് വികാരമൊന്നും സംഭവിക്കുന്നില്ല, പക്ഷെ ആത്മാവിൽ ജ്ഞാനം വന്നു ചേരുന്നു, ആഗന്തുകമാണ്. അവിടെ നിന്നത് കടന്നുപോകുന്നു. ഇങ്ങനെയൊക്കെ ധരിക്കാം. നമ്മുടെ അനുഭവം അങ്ങനെയല്ലേ? ഉണരുമ്പോൾ അവിടെ ജ്ഞാനം വരുന്നു, ഉറക്കത്തിൽ ജ്ഞാനം പോകും, ഉറക്കത്തിൽ ബോധമില്ല, കേവലമായൊരു വസ്തു മാത്രം. അതിന് നാശം സംഭവിക്കുന്നില്ല, ഉറക്കത്തിനും അതുണ്ട്. അതുകൊണ്ടാണ് ഉണരുമ്പോൾ താൻ ഉറങ്ങിന്നറിയുന്നത്. ഇത്തരത്തിൽ വികാരരഹിതനായ ആത്മാവിൽ ജ്ഞാനം വരുന്നു പോകുന്നു എന്നെല്ലാം ധരിക്കുന്നു. ആത്മാവാണെങ്കിലോ ദ്രവ്യ മാത്രസ്തു ഭവതി, കേവലം വസ്തു മാത്രം. ഏതുപോലെ ഘട ഇവ രാഗസമുവായി, മൺപാത്രം കണ്ടിട്ടുണ്ടല്ലോ, അതിൽ നിറവും കാണാറുണ്ടല്ലോ. ചിലത് ശരിയായ ചുട്ടെടുത്തു കഴിഞ്ഞാൽ അത് ചുവന്നിരിക്കും, പുക എടുത്തു അടിച്ചു കഴിഞ്ഞാൽ അത് കറുത്തിരിക്കും. നല്ല മൺകലം ചുവന്ന നിറത്തിയിരിക്കും. രാഗസമുവായി, എന്താ ആ മൺകലത്തിൽ നിന്ന് ആ രാഗത്തെ, ആ ചുവന്ന നിറത്തെ മാറ്റാൻ പറ്റുമോ? ഒരു സമർത്ഥനായ ശില്പിക്കൂടി അത് സാധ്യമല്ല, അതിനെ സൃഷ്ടിച്ച കുലാലന് സാധ്യമല്ല. ആ മൺകലത്തിൽ നിന്നും അതിന്റെ നിറത്തെ മാറ്റുക, ചുവന്ന നിറത്തെ. അതുപോലെ ഈ ആത്മാവിൽ ജ്ഞാനം ചേർന്നിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ സങ്കല്പിക്കാം. അസുൻ പക്ഷിക്ക് അചേതനം ദ്രവ്യം മാത്രം ബ്രഹ്മ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആത്മാവ് കേവലമായ അചേതനമായ വസ്തുവാണ്, അതിൽ ജ്ഞാനം വരുന്നു പോകുന്നു എന്നെല്ലാം പറയേണ്ടി വരും. പ്രതിബോധവിദിതം അതിനനുസരിച്ച് മനസ്സിലാക്കും. ഇതെല്ലാം വന്നു കഴിഞ്ഞാലോ വിജ്ഞാനമാനന്ദം ബ്രഹ്മ ഇത്യാദ്യ ശ്രുതയോ ബാധിത സ്യുഹു. വിജ്ഞാനം ആനന്ദം ബ്രഹ്മ. ആത്മാവിന് കേവലം വസ്തു എന്നല്ല പറയുന്നു, അതിന് പ്രത്യേക പ്രത്യേകാത്മാവാണെന്നാണ്, വിജ്ഞാന സ്വരൂപം എന്നാണ്. വിജ്ഞാനം നമുക്കറിയാം, അതിന്റെ സ്വരൂപം അതാണ് വിജ്ഞാനം ആനന്ദം ബ്രഹ്മ. നിത്യാദ്യഹ ശ്രുതയോ, ഈ ശ്രുതിക്കെല്ലാം വിരോധം വരും. ഈ ശ്രുതിയെല്ലാം അർത്ഥശൂന്യമായി തീരും. നിങ്ങൾ പറയുന്നത് പോലെ നമ്മളത് ചെയ്യുകയാണ്. നമ്മുടെ ഭാഷകാരൻ പറയുന്നത് എന്താണ്? നമ്മുടെ ശ്രവണവും മനനുമെല്ലാം ശ്രുതിയെ വ്യർത്ഥമാക്കാൻ വേണ്ടിയായിരിക്കരുത്. ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിക്കാതെ നമ്മൾ വികല്പങ്ങളെ ഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രുതിയെ ബാധിക്കുന്നു. ശ്രുതിയെ നിങ്ങൾ വാസ്തവത്തിൽ വ്യർത്ഥമാക്കുകയാണ് ചെയ്യുന്നത്. ശ്രുതി തന്നിൽ സാർത്ഥകമാണ്. എങ്ങനെയാണോ ശ്രുതി തനിക്ക് പ്രമാണമായിരിക്കുന്നത്, ശ്രുതിയെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് ഒരുവൻ ഈ ശ്രവണ മനനങ്ങൾ തുടരുന്നത്, അത് ശ്രുതി സാർത്ഥകമാകണമെങ്കിൽ, വ്യർത്ഥമാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ശ്രുതി തനിക്ക് പ്രമാണമാകുന്നതിന് പകരം ശ്രുതിക്ക് താൻ പ്രമാണമായി തീരുന്നു, തിരിച്ച് സംഭവിക്കും. അല്ലെങ്കിൽ ശ്രുതി ബാധിക്കും. എന്താ അതിന്റെ താല്പര്യം? നമുക്ക് ശ്രുതി പ്രമാണമായിരിക്കും. ഋഷിക്കോ? ഋഷിക്ക് ശ്രുതി പ്രമാണമല്ല, ശ്രുതിക്ക് പ്രമാണമാണ് ഋഷി. എന്തുകൊണ്ട്? ആ ശ്രുതി ഋഷിയിൽ നിന്ന് നിർഗമിച്ചതാണ്. ഋഷി മന്ത്രദ്രഷ്ടാവാണ്. ഋഷി ദർശിച്ച മന്ത്രം ആ മന്ത്രത്തിന് പ്രമാണമാണ് ഋഷി, മറിച്ച് ഇവിടെ ചുരുങ്ങിയ പക്ഷം ഒരുവൻ ശ്രുതിയെ പ്രമാണമായിട്ടെങ്ങനെ സ്വീകരിക്കും? എന്തായാലും ശ്രുതിയെ ബാധിക്കാൻ പാടില്ല, ശ്രുതി തന്നെ സംബന്ധിച്ച് വ്യർത്ഥമായി തീരാൻ പാടില്ല, ശ്രുതിയെ നിരർത്ഥകമാക്കാൻ പാടില്ല. ആത്മനോ നിരവയവത്വേന പ്രദേശാഭാവ നിത്യസംയുക്തത്വാച്ച മനസ്സഹ സ്മൃതി ഉത്പത്തി നിയമാനുപത്തി. അപരിഹാര്യസ്യാത്. മനനം സയുക്തികമായിരിക്കണം. യുക്തി കൂടി ചേർന്നാലേ മനനം പൂർണ്ണമാകത്തുള്ളൂ. അപ്പൊ നമ്മുടെ മനനത്തിൽ അയുക്തികമായിട്ട് പലതും വരാം. ഒരാൾ പറയുന്നുണ്ടല്ലോ, ശരി, ശാസ്ത്രം അത് പറയുന്നു, പക്ഷെ അതെനിക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? തന്നിൽ അതിനുള്ള യുക്തിയില്ല. അതുകൊണ്ട് ശാസ്ത്രത്തെ അംഗീകരിക്കുന്നതിനുള്ള യുക്തി തന്റെ കൈവശമില്ല. അല്ലാത്തവർക്കും മനനം ചെയ്യാൻ പറ്റത്തില്ല, തത്വം ശ്രവിക്കാൻ കഴിയത്തില്ല. പഴയകാലത്ത് ശാസ്ത്രങ്ങളിൽ സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നത്, നിഷേധിച്ചിരുന്നത് ഈ ശേഷിയില്ലാത്തവരെയാണ്, അല്ല പെണ്ണുങ്ങളെന്നുള്ള അർത്ഥത്തിലല്ല, ശേഷിയില്ല, യുക്തിയില്ലാത്തവർ, അവനെ സ്വീകരിക്കാൻ പറ്റത്തില്ല, അവന്റെ യുക്തി പ്രവർത്തിക്കുന്നില്ല. അതില്ലെങ്കിൽ പുരുഷനിലും കാണും സ്ത്രീ, യുക്തിയില്ലാത്തവൻ എന്ന് മനസ്സിലാക്കിയോ? അപ്പൊ യുക്തിരഹിതമായ ചിന്ത അത് പാടില്ല എന്നാണ്. ഒരുവന് യുക്തി ഉണ്ടെങ്കിൽ ആ സ്ത്രീയോ പുരുഷനോ എന്നുള്ള ഭേദമില്ല. അതിനാണ് പൗരുഷം എന്ന് പറയുന്നത്. അവിടെ പൗരുഷമുണ്ട്. ശരീരഭേദം കൊണ്ട് അവിടെ പുരുഷനും സ്ത്രീയും ആകുന്നില്ല. അതാകുന്ന ബുദ്ധിയുടെ തലത്തിലാണ്. യുക്തി ഉണ്ടെങ്കിൽ അവിടെ പൗരുഷമുണ്ട്, അതില്ലെങ്കിൽ കേവല സ്ത്രീത്വം, അതിനാണ് ഇവിടെ നിഷേധിക്കുന്നത് ശാസ്ത്രം. ഇവിടെ ആ യുക്തിഹീനതയെ വെളിപ്പെടുത്തുന്നു. ആത്മനോ നിരവയവത്വേനാണ്. ചിന്തിച്ചിങ്ങനെ പോയി കഴിഞ്ഞാൽ, യുക്തിരഹിതമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്നതിൽ പല വൈരുദ്ധ്യങ്ങളും വരും. ഒരു തരത്തിൽ പറയുന്നു ആത്മാവ് അംശരഹിതമാണ്. അംശരഹിതമാണെങ്കിൽ അതിൽ പ്രദേശം കാണത്തില്ല, ദേശം കാണത്തില്ല, വശങ്ങൾ കാണത്തില്ല. അതേസമയം നിങ്ങൾ പറയുന്നു ആത്മാവ് വ്യാപിയാണ്, നിത്യസംയുക്തത്വ വ്യാപിയാണെങ്കിൽ അത് സർവവുമായി സദാ ബന്ധപ്പെട്ടിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്? മനസ്സ് ആത്മാവുമായി കൂടിച്ചേരുമ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നത്. എല്ലാ അനുഭവങ്ങളും സ്മരണയും അങ്ങനെയായിരിക്കണം ഉണ്ടാകേണ്ടത്. ആത്മാവ് സർവവ്യാപിയാണ്, അത് മനസ്സുമായി നിരവയവാണെങ്കിൽ ബന്ധം വരത്തില്ല. മനസ്സുമായി സംയോഗം ഉണ്ടെന്ന് വന്നാൽ സ്മൃതി ഉത്പത്തി നിയമ അനുപത്തി സ്മരണ സദാ സംഭവിച്ചുകൊണ്ടിരിക്കണം. കാരണം അതിന് ഹേതുവായ ആത്മമന സംയോഗമുണ്ട്. പ്രത്യക്ഷമല്ല, സദാ സ്മരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പല ദോഷങ്ങളും വരും. സ്മൃതി അനുപത്തി എന്ന് പറയുന്നത് ഇത് ന്യായവൈദ്യ വൈശേഷികന്മാരുടെ ചിന്താഗതിയിൽ വരുന്ന ഒരു ദോഷമാണ് ഇവിടെ പറഞ്ഞത്. അത് കേവലം ഒരു യുക്തിഭംഗമായി നമ്മൾ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. അപരിഹാര്യ അസ്യ, ധാരാളം യുക്തിഭംഗങ്ങൾ വരും. നിങ്ങൾ ശാസ്ത്രത്തെ ഉൾക്കൊള്ളാതെ തിരസ്കരിച്ചാൽ അതിന് യുക്തിഭംഗമുണ്ട്. നിങ്ങളുടെ ബുദ്ധി നേരെയല്ല. ഇനി ശാസ്ത്രത്തെ ഉൾക്കൊണ്ടിട്ട് അതിന് വികല്പങ്ങളെ സൃഷ്ടിച്ചാലും യുക്തിഭംഗമുണ്ട്. അത് ഒഴിവാക്കണമെന്നാണ് ഇവിടെ പൂർവപക്ഷ രൂപത്തിൽ ഭാഷകാരൻ ആവശ്യപ്പെടുന്നത്. സംസർഗധർമ്മിത്വഞ്ച ആത്മനഃ ശ്രുതി സ്മൃതി ന്യായവിരുദ്ധം കൽപ്പിതം. സംസർഗധർമ്മിയാണ് ആത്മാവ്, സർവത്തിനെയും നിലനിർത്തുന്നു. ആത്മാവിന് സർവവും വാസ്തവത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കരുതുക. ഇവിടെ ആത്മാവ് സർവത്തെയും നിലനിർത്തുന്നു എന്ന് പറയുന്നത് അംഗീകരിക്കുന്നു. ആത്മാവ് സർവവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു അംഗീകരിക്കുന്നു. പക്ഷെ ഒന്ന് സത്യമായും മറ്റൊന്ന് കൽപ്പിതമായും. ഇവിടെ അങ്ങനെയല്ല, സർവത്തെ സത്യമായി കാണും. ആത്മാവ് വാസ്തവത്തിൽ സർവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം കരുതുന്നത് ശ്രുതി സ്മൃതി ന്യായവിരുദ്ധം. ശ്രുതിക്കും സ്മൃതികൾക്കും ഗീത പോലെയുള്ള സ്മൃതികൾക്കും ന്യായം യുക്തിക്കും വിരുദ്ധമായ കാര്യമാണ്. സ്വീകരിക്കാൻ സാധ്യമല്ല. എന്നാലും നിങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് കൽപ്പിതം, കൽപ്പ. അപ്പോൾ തത്വചിന്തയിൽ ശ്രുതി സ്മൃതി ന്യായവിരുദ്ധമായ കൽപ്പനകൾ സ്വീകരിക്കുക, എന്നിട്ട് ഓരോന്നിനെയും സ്വീകരിക്കുക, മറ്റൊന്നിനെ തിരസ്കരിക്കുക. ഇത് ആത്മീയ കല്യാണത്തിന് ഉതകുന്ന കാര്യമല്ല. അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. നിങ്ങൾക്ക് തിരസ്കരിക്കാൻ ഒരുപാടുണ്ട്, സ്വീകരിക്കാനും ഉണ്ട്. അതെല്ലാം ശ്രുതി സ്മൃതിക്കും സ്വന്തം യുക്തിക്കും അനുസരിച്ചായിരിക്കും. ആ യുക്തി എന്ന് പറയുന്നത് ശ്രുതി സ്മൃതികളെ അനുസരിക്കുന്ന യുക്തി, ശാസ്ത്രബലം കൊണ്ടുവരുന്ന യുക്തി, പറഞ്ഞല്ലോ പൗരുഷമുള്ള യുക്തി, പൗരുഷരൂപത്തിലുള്ള യുക്തി. ആ യുക്തി കൊണ്ട് സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കണം, ത്യജിക്കേണ്ടതിനെ ത്യജിക്കണം. അതല്ലാതെ പാടെ ത്യജിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള ഒരു ഗുണപാഠമാണ് ഇവിടെ പറയുന്നത്. അസംഗോ നഹി സജ്ജതേ അസക്തം സർവഭൃത് വിധി സ്മൃതി ശ്രുതി സ്മൃതി ദേ. ശ്രുതി സ്മൃതി ഇവിടെ ഉണ്ട്. എന്താണ് അസംഗനായിരിക്കുന്നു, അവനൊന്നിനോട് സംഘമില്ല. അസക്തം സർവഭൃത്, അവൻ സർവത്തെയും ധരിക്കുന്നവനാണ്, പക്ഷെ സ്വയം അസംഗനായിരിക്കുന്നു. ഇത് പറയണമെങ്കിൽ എന്ത് വേണം? പരമാർത്ഥം ഒന്നും ബാക്കി സർവവും ആ തുര്യന്റെ കൽപ്പന എന്നംഗീകരിച്ചേ പറ്റും. അതിന് വിരുദ്ധമായി ഒന്ന് സ്വീകരിച്ചാൽ അത് ശ്രുതിക്കും സ്മൃതിക്കും വിരുദ്ധമായി വരും. യുക്തിക്ക് നിരക്കില്ല. ന്യായസ ഗുണപദ സംയോജ്യത എന്ന അതുല്യ ജാതീയം. ഇനി വ്യാവഹാരികമായ യുക്തി വെച്ച് നോക്കിയാലും എന്താണ്? ഗുണവത് ഗുണപദ സംസൃജ്യത. ഗുണവത്തായ ഒന്ന് ഗുണമുള്ള ഒന്നുമായി കൂടിച്ചേരും. നമ്മളിവിടെ കാണുന്നു അതുല്യ ജാതിയും നിർഗുണമായ ഒന്നിന് ഗുണമുള്ള ഒന്നുമായി ചേരാൻ പറ്റത്തില്ല. അത നിർഗുണം നിർവിശേഷം സർവ വിലക്ഷണം കേനചിതൊക്കെ അതുല്യ ജാതീയേന സംസൃജിതേത് ന്യായവിരുദ്ധം ഭവേ. അതുകൊണ്ടെന്താണ്? നിർഗുണവും നിർവിശേഷവും സർവവിലക്ഷണവുമായിരിക്കുന്ന ഈ ആത്മതത്വത്തിന് അതുല്യ ജാതീയേന ഈ വ്യവഹാരികമായി അനുഭവപ്പെടുന്ന നാനാസ്വരൂപത്തോടുകൂടിയിരിക്കുന്ന എങ്ങനെ സഗുണമായി സവിശേഷമായി സലക്ഷണമായി ഇരിക്കുന്ന ഈ പ്രപഞ്ചത്തിനോട് ഏതെങ്കിലും തരത്തിലൊരു സംസർഗം ബന്ധം പരമാർത്ഥത്തിൽ ഉണ്ട് എന്ന് കരുതുന്നത് യുക്തിവിരുദ്ധമാണ്. അസംഗമായിരിക്കുന്ന നിർവിശേഷമായിരിക്കുന്ന സ്വസ്വരൂപത്തിൽ ഉണ്ടാകുന്ന കേവല ഭാനമാണ് ഈ പ്രതിബോധം. ആ പ്രതിബോധം അസംഗമായിരിക്കുന്ന തന്റെ സ്വരൂപത്തെ ആശ്രയിച്ചിരിക്കുന്നു. അത് അസംഗമായിരിക്കുന്ന തന്റെ സ്വരൂപത്തിൽ നിന്ന് വേറിട്ട് നിലനിൽക്കുന്നില്ല. അത് പരമാർത്ഥത്തിൽ അത് തന്നെയാണ്. അത് സ്വയം പ്രകാശിക്കുന്നതാണ്. അതിനെ കണ്ടെത്താനോ അതിനെ അറിയാനോ ബാഹ്യമായി ഒരു ശ്രമത്തിന്റെ ആവശ്യമില്ല. അത് ശ്രമിക്കുന്നതിനുള്ള കരണങ്ങൾ ഇവിടെയില്ല. അതിന് മനസ്സോ ഇന്ദ്രിയങ്ങളോ അതിന് പ്രാപ്തമല്ല. അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. തസ്മാ നിത്യ അലുപ്ത വിജ്ഞാന സ്വരൂപ ജ്യോതിരാത്മാ. അതുകൊണ്ടാ ബ്രഹ്മ. അതുകൊണ്ടെന്താണ് ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ നിന്റെ സ്വരൂപം. ഇവിടെ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് തന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. ശ്രോതാവിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ആത്മാവ് എന്ന് പറയുന്ന ഒരു വസ്തുവല്ല. ഇതുവരെ കാണാത്തത് ഇനി കാണേണ്ടതുമായ ഒരു വസ്തുവിനെ ബോധിപ്പിക്കുകയാണ്. സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. അതെന്താണ്? നിത്യ അലുപ്ത വിജ്ഞാന സ്വരൂപ. ഇവിടെ വിജ്ഞാനം ഇങ്ങനെ മാറി മറയുന്നു, നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ജാഗ്രത സ്വപ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ വിജ്ഞാനം അനുഭവിച്ചാ പോകുന്നത്. അവിജ്ഞാനത്തിന്റെ ഉത്പത്തി നാശങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെ അവിജ്ഞാനത്തിന്റെ ഉത്പത്തി നാശമല്ല, അവിടെ വിജ്ഞാനം നിത്യ അലുപ്തം. അത് നാശമില്ലാത്തവനായി ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു. മാറി മറയുന്നു എന്ന് പറയുന്നത് ഒരു വിഭ്രാന്തിയാണ്. ഈ ഭാനം അതിനെ കുറിച്ച് പറയും, ഭ്രമര ചഞ്ചലം. അതൊരു ഭ്രമരത്തെ പോലെ ചഞ്ചലമാണ്. അങ്ങനെ അത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവിടെ പരമാർത്ഥത്തിൽ അത് നിത്യാലുപ്ത വിജ്ഞാനരൂപമായിരിക്കുകയും ചെയ്യുന്നു. ആ നിത്യാലുപ്ത വിജ്ഞാനരൂപത്തിലുള്ള കേവല ഭ്രാന്തിയാണ് ഈ ഭാനം, ബോധത്തിന്റെ ഈ ചഞ്ചലത. കേവല ഭ്രാന്തി അത് വിജ്ഞാനസ്വരൂപ ജ്യോതിഹി. അത് സദാ പ്രകാശിക്കുന്നതാണ്, വരിക പ്രകാശിച്ചും മറയുന്നതല്ല. ജാഗ്രതയിൽ പ്രകാശിച്ചും മറയുക, വീണ്ടും സ്വപ്നത്തിൽ പ്രകാശിച്ചും മറയുക, സുഷുപ്തിയിൽ പ്രകാശിക്കാതിരിക്കുക, അങ്ങനെയല്ല. അതാണ് നിന്റെ സ്വരൂപം. അതിനെയാണ് ശ്രുതി ബ്രഹ്മം എന്ന് ബോധിപ്പിക്കുന്നത്. അതിന് നീ ഒരിടത്തും കണ്ടെത്താൻ ശ്രമിക്കണ്ട, നിന്നിൽ കണ്ടെത്താൻ ശ്രമിക്കണ്ട, നിന്റെ ബോധത്തിൽ കണ്ടെത്താൻ ശ്രമിക്കണ്ട. നിന്നിൽ നിന്നും മാറി അതിന് ഒരിടത്ത് തന്നെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണ്ട. ഇത്യം അർത്ഥ സർവബോധ ബോധൃത്വം, ഇതാണ് ഇതിന്റെ അർത്ഥം. ഇതുകൊണ്ടെന്ന് വരുന്നു സർവബോധ ബോധൃത്വം ആത്മനഃ സിദ്ധ്യതി. ഈ അർത്ഥം ശ്രദ്ധിക്കണമെങ്കിൽ എന്താണ് സർവബോധബോധൃത്വം, സർവബോധബോധൃത്വേ. ഈ അർത്ഥം ശ്രദ്ധിക്കണമെങ്കിൽ എന്തംഗീകരിക്കണം? സർവബോധ, സർവബോധങ്ങളുടെയും ബോധാവായി, സർവബോധങ്ങളുടെയും പ്രത്യേകാത്മാവായി. അതാണ് സർവബോധങ്ങളുടെയും ബോധാവെന്ന് പറയുന്നത്. സർവബോധങ്ങളുടെയും പ്രത്യേക സ്വരൂപമായി ആത്മനഃ സിദ്ധ്യതി, അത് ആണ് നിന്റെ സ്വരൂപം എന്ന് ശ്രദ്ധിക്കണം. ഇത്യർത്ഥ സർവബോധ ബോധൃത്വ ആത്മനഃ സിദ്ധ്യതി നാന്യത. മറ്റൊരു ഉപായമില്ല ഇവിടെ, മറ്റൊരു രീതിയില്ല. നിങ്ങൾ എവിടെയെങ്കിലും പോയി ഇതിനെ സാക്ഷാത്കരിച്ചിട്ട് കാര്യം, ഇതിനെ ആത്മാവിലോ അനാത്മാവിലോ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ഇതാണ് സർവബോധ ബോധാവായിരിക്കുന്നത്, സർവബോധ സ്വരൂപമായിരിക്കുന്നത്, സർവബോധ സാക്ഷിയായിരിക്കുന്നത്, അല്ലെങ്കിൽ സർവബോധ പ്രത്യേകാത്മാവായിരിക്കുന്നത്. അത് തന്നിൽ വന്നുചേരണം, അത് താനാണ്. ആ തന്നിലുണ്ട്, പക്ഷെ താനതിനെ അന്യമാക്കിയിരിക്കുന്നു. തനിക്കത് അനന്യമായി തീരണം. ഇതിന് ഈ അനാത്മ ബുദ്ധിയെ നിരാകരിക്കുകയല്ല, ഈ ഭ്രാന്തിയെ നിരാകരിക്കുക എന്നുള്ളതല്ല, ഇതിനെ സംബന്ധിച്ചുള്ള ഈ വികല്പങ്ങളെ നിരാകരിക്കുക എന്നുള്ള അല്ലാതെ മറ്റൊരുപായമില്ല എന്ന് ഒരു വിവേകിയെ ഉപദേശിക്കുകയാണ്. അത് പ്രത്യേകം മനസ്സിലാക്കും. ഉപദേശം വിവേകിക്കാണ്. അല്ലാത്തവന് ഇതൊന്നും സാധ്യമല്ല. നിങ്ങൾ ഒരു കൊച്ചുകുട്ടിയെ വിളിച്ചിരുത്തിയിട്ട് ഈ തത്വങ്ങളൊക്കെ പറയുന്നു എന്നിരിക്കട്ടെ, എന്താ പ്രയോജനം? ഒന്നവന് ശ്രദ്ധിക്കാൻ കഴിയില്ല, ഏകാഗ്രത കിട്ടത്തില്ല, കേട്ടാലത് ഗ്രഹിക്കത്തില്ല. ഗ്രഹിക്കില്ല, ഗ്രഹിച്ചതിന് ശേഷം വരുന്ന കുഴപ്പങ്ങളൊന്നും അതുകൊണ്ട് ഉണ്ടാകത്തുമില്ല. അപ്പൊ ഇത് എന്താണ്? ശ്രുതി സ്മൃതി ന്യായ സമർത്ഥിതമായ കാര്യമാണ്. പൗരുഷമുള്ളവർക്ക് ഇത് സാധ്യമാകും. അതിന് മറ്റൊരു ഉപായമില്ല. ആ തരത്തിൽ തന്നെ അതിനെ ഗ്രഹിക്കണം. അല്ലെങ്കിൽ എന്താണോ, ശാസ്ത്രത്തിൽ ബാലൻ എന്ന് പറഞ്ഞാൽ വിൽപ്പന്നൻ എന്നാണ് അർത്ഥം. വിൽപ്പത്തിയുള്ളവനാണ് ബാലൻ എന്ന് പറയുന്നത്, കുട്ടിയെന്നാണ് അർത്ഥത്തിൽ. അതിനുവേണ്ടി ശ്രമിക്കുന്നവനെയാണ്. അവർക്ക് ഇത് സാധ്യമാകും എന്നാണ്. തസ്മാ പ്രതിബോധവിദിതം മതമിതി യഥാ വ്യാഖ്യാതയേവ അർത്ഥോ അസ്മാഭിഹി. അതുകൊണ്ട് പ്രതിബോധവിദിതം മതം എന്നുള്ളതിന് ഞാൻ എങ്ങനെയാണോ വ്യാഖ്യാനിച്ചത്, ഭാഷകാരൻ സ്വയം പറയുന്നു, ഋഷിയുടെ വാക്യത്തിന്റെ താല്പര്യം മനസ്സിലാക്കി ഞാനത് യഥാവത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതാണ് എന്റെ അർത്ഥം. ഏവാർത്ഥോ അസ്മാഭിഹി എന്ന് പറഞ്ഞാൽ അർത്ഥം ശ്രോതാവ് ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിലൊന്നുകൂടി ആവശ്യപ്പെടുന്നുണ്ട്, ഞാനത് എങ്ങനെയാണോ വ്യാഖ്യാനിച്ചത് ആ തരത്തിൽ തന്നെ നിങ്ങളത് ഗ്രഹിക്കണം. അല്ലെങ്കിൽ ഈ വ്യാഖ്യാനത്തിലൂടെ എന്ത് താല്പര്യമാണോ ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെ ഗ്രഹിക്കണം. മറിച്ച് ഈ മുമ്പ് പറഞ്ഞതുപോലെയുള്ള വികല്പങ്ങളോടുകൂടി അതിനെ ഗ്രഹിക്കരുത്. ആ വികല്പങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അത് കാണാതന്റെ ആയാലും ശരി ബൗദ്ധന്റെ ആയാലും ശരി, അതിനെ നിരാകരിച്ചുകൊണ്ട് ഗ്രഹിക്കണം. ശാസ്ത്ര ശ്രവണത്തിനും മനനത്തിനും പല ഫലങ്ങളും പറയുന്നുണ്ട്. തത്വത്തിന്റെ വ്യക്തതയ്ക്കപ്പുറമായിട്ട് പല ദോഷങ്ങളെയും അത് നിരാകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ബുദ്ധിദോഷങ്ങളെ, പല ഗുണങ്ങളെയും അത് ബുദ്ധിയിലേക്ക് ആവാഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വികൽപ്പ പരിഹാരം, വികൽപ്പങ്ങളെ പരിഹരിക്കുക. ആ വികൽപ്പങ്ങളെ പരിഹരിക്കുക എന്നുള്ളത് ഇതിന്റെ മുഖ്യമായ ഒരു പ്രയോജനമാണ്. അതുകൊണ്ട് ആ വികൽപ്പങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണോ വ്യാഖ്യാനിച്ചത് ആ രീതിയിൽ തന്നെ നിങ്ങൾ ഗ്രഹിക്കണം എന്ന് ഭാഷ്യകാരൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. യഥാ വ്യാഖ്യാദേവ അർത്ഥു അസ്മാഭിഹി. അത് നമ്മൾ കൂടുതൽ വിശദീകരിച്ച് മനസ്സിലാക്കിയതേ ഉള്ളൂ. ഭാഷ്യകാരൻ പറഞ്ഞത് അതേപടി നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ഋഷി പറഞ്ഞത് അതേപടി ഗ്രഹിക്കാൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചു. ഭാഷ്യകാരന്റെ വ്യാഖ്യാനം അതേപടി ഗ്രഹിക്കുന്നതിനുള്ള സാമഗ്രികളുടെ കുറവ് നമ്മളുള്ളതുകൊണ്ട് നമ്മളത് വീണ്ടും വിശദീകരിച്ചു. വീണ്ടും അതൊരു പുനർമനനത്തിന് വിധേയമാക്കി. വീണ്ടും നമ്മൾ അതിന്റെ താല്പര്യത്തെ കണ്ടെത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അല്ലെങ്കിൽ നമുക്ക് ഋഷിവാക്യം മതിയായിരുന്നു. പക്ഷെ അതിന് ഗ്രഹിക്കുന്നതിനുള്ള സാമഗ്രികൾ നമ്മുടെ കയ്യിൽ പോരാ. അപ്പോ ഞാൻ വ്യാഖ്യാനിച്ച അർത്ഥം തന്നെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞെന്തുകൊണ്ട് അത് മറ്റു തരത്തിലും വ്യാഖ്യാനിക്കാം. മറ്റു പല ആചാര്യന്മാരും അവരുടെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ഇത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറയാം. ഈ ഉപനിഷത്തിന് മാധ്വാചാര്യർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ പറയുന്ന തരത്തിൽ അദ്ദേഹത്തിന് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുന്ന സിദ്ധാന്തം വേറെയാണ്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തമേ അദ്ദേഹത്തിന് കാണാൻ പറ്റൂ എവിടെ. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അതാണ് അദ്ദേഹത്തിന്റെ നില, പ്രതിബോധം, ബോധം. എന്താ വ്യാഖ്യാനിച്ചത്? ബുദ്ധ്യതേ ഇനി ബോധ. ബുദ്ധ്യതേ എന്ന് വെച്ചാൽ അറിയപ്പെടുന്നത്, അതാണ് ബോധം. ഉപബോധത്തിന്റെ അർത്ഥം എന്തായി? ബുദ്ധ്യതേ ഇനി ബോധ എന്ന് പറഞ്ഞു. കാരണം അതിന് വെറുതെ വ്യാഖ്യാനിക്കുകയല്ല, വലിയ പണ്ഡിതനാണ്, മഹാപണ്ഡിതനാണ്. മറ്റു ശാസ്ത്രങ്ങളുടെ പിൻബലത്തോടെ വ്യാഖ്യാനിക്കുകയാണ്. ബുദ്ധ്യതേ ഇനി ബോധ, ബുദ്ധ്യതയെ അറിയപ്പെടുന്നതാണ് ബോധം. ബുദ്ധ്യതേ ന്യായതേ എന്നൊക്കെ പറഞ്ഞ ഒരർത്ഥമാണ്. എന്നുവെച്ചാൽ ബോധശബ്ദത്തിൽ കർമ്മണി പ്രത്യം എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. ബോധശബ്ദം ഭാവാർത്ഥത്തിൽ പറയാം, കർത്തരർത്ഥത്തിൽ പറയാം, കർമാർത്ഥത്തിൽ പറയാം, കരണാർത്ഥത്തിൽ പറയാം, അധികരണാർത്ഥത്തിൽ പറയാം, സമ്പ്രദാനാർത്ഥത്തിൽ പറയാം, പല അർത്ഥങ്ങളെയും പറയാം. വൈയാകരണന്മാർക്ക് ഇതിന് പല അർത്ഥം കണ്ടെത്താം. അദ്ദേഹം കർമാർത്ഥം കണ്ടു. എന്നിട്ട് ബോധം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിഷയം. ബോധം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന അർത്ഥം വിഷയം. അപ്പൊ ബോധത്തിന് എന്ത് പറയും അതറിയത്തില്ല. ബോധം എന്ന് പറഞ്ഞാൽ വിഷയം. എന്ന് വെച്ചാൽ ബോധം എന്ന് പറഞ്ഞാൽ മേശ, കസേര ഇതൊക്കെയാണ്. അതാണ് അദ്ദേഹത്തിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വരുന്ന വിഷയങ്ങൾ ഭാഷകാരൻ അതിനെയാണോ ബോധം എന്ന് പറയുന്നത്? ഭാഷകാരൻ ബോധത്തെ തന്നെ ബോധം എന്ന് പറയുന്നു. മധ്വാചാര്യൻ വിഷയത്തെ ബോധമെന്ന് പറഞ്ഞു. അങ്ങനെ വ്യാഖ്യാനിച്ചാലേ അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിനനുസരിച്ച് ഇതിനെ ഒപ്പിച്ചെടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ തന്റെ സിദ്ധാന്തം ആപത്തിൽപ്പെടും. അപ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിനുള്ള ശങ്കുറ്റ അദ്ദേഹത്തിനുണ്ട്. കാരണം പണ്ഡിതന്മാർക്ക് എന്തും ചെയ്യും. അപ്പോൾ ബോധത്തിന് വിഷയം എന്നർത്ഥം പറഞ്ഞു. അപ്പൊ അങ്ങനെ വരരുത്. യഥാവ്യാഖ്യാദൈവാർത്ഥം അസ്മാഭിഹി. ആചാര്യസ്വാമിക്ക് ശേഷമാണ് അത് അങ്ങനെ വ്യാഖ്യാനിച്ചത്. ആചാര്യസ്വാമിക്ക് മുമ്പിലും പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ടോ എന്നാണ് ഭാഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നവർ പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് പോരാ, അവർക്കെല്ലാം ഓരോ സിദ്ധാന്തം ഉണ്ടായിരിക്കും. ഇത് ഞാൻ വ്യാഖ്യാനിച്ച തരത്തിൽ തന്നെ ഇത് മനസ്സിലാക്കണം. എന്നാല് ഋഷി വെളിപ്പെടുത്തുന്ന ആത്മതത്വം ഗ്രഹിക്കാൻ കഴിയൂ എന്നാണ്. ഇനി മറ്റേതെല്ലാം വികല്പങ്ങൾ ഇതിനെ സംബന്ധിച്ചുണ്ടാകാം, ആ വികല്പങ്ങളെ ഇവിടെ വീണ്ടും പൂർവശമായി അവതരിപ്പിച്ച് നിരാകരിക്കും. പ്രതി ബോധ വിദിത്തം മതം അമൃതത്വം ഹി വിന്ദതേ ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ മൃതം.